എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി മരിച്ച സംഭവം ഞെട്ടലുളവാക്കുന്നതും ഭീകരവുമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു. കേസിൽ സുഗമമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം ഹാത്രസിലെ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നും സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. കലാപം ഒഴിവാക്കാൻ വേണ്ടിയാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ച ശേഷം രാത്രി തന്നെ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നതെന്നും ഉത്തർപ്രദേശ് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഉന്നാവോ കേസിലേതുപോലെ ഹാത്രസ് സംഭവത്തിലും കേസിന്റെ വിചാരണ ഡൽഹിയിലേക്ക് മാറ്റണമെന്ന് ഇന്ദിരാ ജയ്സിംഗ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കൂടി കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹാത്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി പിന്നീട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വിവരങ്ങൾ ട്വിറ്ററിലൂടെ പരസ്യപ്പെടുത്തിയ ബിജെപിയുടെ ഐടി സെൽ മേധാവി അമിത് മാളവ്യ, കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്, ബോളിവുഡ് നടി സ്വര ഭാസ്കർ എന്നിവർക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇരയുടെ വ്യക്തിത്വം പരസ്യമാക്കിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് അടിയന്തിരമായി നീക്കം ചെയ്യാനും മൂന്ന് പേരോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട കമ്മീഷൻ ഭാവിയിൽ നിയമവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ലൈംഗികാതിക്രമത്തിന് ഇരയായ ആളുടെയോ ഇരയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെയോ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നയാൾക്ക് രണ്ട് വർഷം വരെ തടവാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്നത്. ഇന്ത്യയിൽ ഒക്ടോബർ 15 മുതൽ സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ മാർഗരേഖ പുറത്തിറക്കി. തിയേറ്ററുകളിലെ പകുതി സീറ്റിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ എന്നതാണ് പ്രധാന നിർദ്ദേശം. സിനിമാ തിയേറ്ററുകളും മൾട്ടിപ്ലക്സും ഒക്ടോബർ 15 മുതൽ തുറന്നു പ്രവർത്തിക്കാം. ഒരു ഷോയിൽ 50% ആളുകളെ പ്രവേശിപ്പിക്കാം. സാമൂഹ്യ അകലം പാലിച്ച് ഒന്നിടവിട്ട സീറ്റുകൾ മാത്രമേ അനുവദിക്കാവൂ. മാസ്ക് നിർബന്ധമാണ്. സാമൂഹ്യ അകലം പാലിച്ച് മാത്രമായിരിക്കണം ഷോ നടത്തേണ്ടതെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നുണ്ട്. കേരളത്തിൽ രോഗവ്യാപന തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തൽക്കാലം തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അൺലോക്ക് മാർഗരേഖയിൽ സ്കൂളുകൾ തുറക്കാം എന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇളവ് നൽകാൻ ഇപ്പോൾ ആകില്ല. രോഗനിയന്ത്രണത്തിന് കർക്കശ നിലപാട് കൈക്കൊള്ളണമെന്നാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇന്ത്യയിൽ നിലവിൽ കോവിഡ് രോഗബാധയുള്ളവരിൽ 77% കേരളമടക്കമുള്ള 10 സംസ്ഥാനങ്ങളിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പറയുന്നു. മഹാരാഷ്ട്ര, കർണാടക, കേരളം, ആന്ധ്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ കോവിഡ് ആക്ടീവ് കേസിന്റെ 77% ഉള്ളതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സൂചിപ്പിച്ചു. ഓണാഘോഷം കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് ഇന്ന് 871 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 25 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 884 ആയി ഉയർന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തി.
ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7871 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 25 പേർ മരണമടഞ്ഞു. 87738 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6910 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടം അറിയാത്ത 640 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 111 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 60494 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 4981 പേരാണ് രോഗമുക്തരായത്. നമ്മുടെ സർക്കാരും ജനങ്ങളും ഒരുപോലെ ഉയർത്തിയ മികച്ച ജാഗ്രതയുടെ ഫലമായി വ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിരുന്നല്ലോ നമ്മുടേത്. ദേശീയ തലത്തില് 1,00,099 ആളുകളാണ് മരിച്ചത്. കേരളത്തിലത് 24.5. കേസ് ഫെറ്റാലിറ്റി റേറ്റിന്റെ ദേശീയ ശരാശരി 1.55. കേരളത്തിലത് 0.36. ജാഗ്രത കുറവ് സമൂഹത്തിലുണ്ടാകുന്നതിന്റെ ഭാഗമായി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് കുറച്ച് ദിവസമായി ഉണ്ടായത്. ഗർഭിണികൾക്കും ഡയാലിസിസ് വേണ്ടവർക്കും കോവിഡ് പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ചികിത്സാ സൗകര്യം വിലയിരുത്തുന്നതിനും അതിനനുസരിച്ച് അത് തയ്യാറാക്കുന്നതിനും നിർദ്ദേശം നൽകി. ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ട രീതിയിൽ ബെഡുകൾ തയ്യാറാക്കുന്നതിനും വേണ്ട നടപടികളും സ്വീകരിച്ചു.
കോവിഡ് കാലത്ത് ശബരിമല ദർശനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതായി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 10-നും 60-നും മധ്യ പ്രായമുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചാൽ മതിയെന്നാണ് സമിതിയുടെ ശുപാർശ. കാനന പാത വഴി സഞ്ചാരം അനുവദിക്കരുത്. ഒരു ദിവസം തുടക്കത്തിൽ പരമാവധി 1000 പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ തുടങ്ങിയവയാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചതായി സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. രോഗിയുടെ ശരീരത്തിൽ പുഴുവരിച്ച സംഭവം വിവാദമായതിനെ തുടർന്ന് കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ അരുണ, 2 ഹെഡ് നഴ്സ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. സസ്പെൻഷനെതിരെ ഡോക്ടർമാരും നഴ്സുമാരും പ്രതിഷേധ സമരത്തിനിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ന് 12,258 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 370 പേർ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 14,65,911 ആയി ഉയർന്നു. കർണാടകയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9,993 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കർണാടകയിൽ രോഗബാധിതരുടെ എണ്ണം 6.5 ലക്ഷത്തിന് മുകളിലെത്തി. 91 പേരാണ് ഇന്ന് കർണാടകയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. കർണാടകയിലെ ആകെ കോവിഡ് മരണസംഖ്യ 9,461 ആണ്. തമിഴ്നാട്ടിൽ ഇന്ന് 5,017 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6,30,000 പേരാണ് തമിഴ്നാട്ടിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 71 പേർ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ 9,917 ആയി കോവിഡ് മരണസംഖ്യ തമിഴ്നാട്ടിൽ ഉയരുകയും ചെയ്തു. ആന്ധ്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 5,795 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 33 പേർ രോഗബാധയെ തുടർന്ന് മരിക്കുകയും ചെയ്തു. തൃശൂരിലെ പന്നിത്തറത്ത് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതി ചിറ്റിലങ്ങാട് സ്വദേശി തറയിൽ വീട്ടിൽ നന്ദനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിപിഎം പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർക്കെതിരെയായിരുന്നു പ്രധാനമായും അന്വേഷണമുണ്ടായിരുന്നത്. പ്രതികൾ RSS BJP പ്രവർത്തകരാണെന്നാണ് സിപിഎം നേതാക്കൾ ആരോപിക്കുന്നത്. എന്നാൽ പ്രതികളുമായി BJPക്കോ RSSനോ ബന്ധമില്ല എന്നായിരുന്നു BJP നേതൃത്വം അറിയിച്ചിരുന്നത്. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ ബംഗളൂരുവിൽ പൂർത്തിയായി. 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. കേസിലെ പ്രതി അനൂപ് മുഹമ്മദ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനെ ചോദ്യം ചെയ്യാനായി ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. ഹോട്ടലിൽ തുടങ്ങാൻ അനൂപിന് പണം നൽകിയിട്ടുണ്ടെന്നും ലഹരി ഇടപാടുകളിൽ അറിവില്ല എന്നുമുള്ള മൊഴി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലും ബിനീഷ് ആവർത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ 57 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ടീം നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. 47 പന്തിൽ നിന്ന് 11 ബൌണ്ടറിയും 2 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 79 റൺസെടുത്ത സൂര്യകുമാർ യാദവ് ആണ് മുംബൈ നിരയിലെ ടോപ് സ്കോറർ. രോഹിത് ശർമ്മ 23 പന്തിൽ 35 റൺസും കിൻഡൻ ഡികോക്ക് 15 പന്തിൽ 23 റൺസും ഹാർദിക് പാണ്ഡ്യ 19 പന്തിൽ 2 ബൌണ്ടറിയും 1 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 30 റൺസുമാണ് മുംബൈ ടീമിനായി സ്കോർ ചെയ്തിരുന്നത്. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ടീം 20 ഓവറിൽ 194 റൺസ് ലക്ഷ്യവുമായി കളിക്കാനിറങ്ങി. 136 റൺസിൽ ഓൾഔട്ട് ആവുകയായിരുന്നു. 18.1 ഓവറിൽ ആണ് രാജസ്ഥാൻ ടീം 136 റൺസിന് ഓൾഔട്ട് ആയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. ശ്രീവിത്താസ്.